പ്രൈസ് ദ ലോർഡ്. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം അധ്യായം 7:1-17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരുകൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുകൊണ്ട് ഒരു ആലയം പണിയാത്തത് എന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്തുനിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ മുമ്പിൽ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും, നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാനവനെ ശിക്ഷിക്കും. എങ്കിലും നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, മെസ്സിയാനിക് പ്രോഫസീസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. വരാനിരിക്കുന്ന രക്ഷകനെ രാജാവായി, ക്രിസ്തുവായി, മിശിഹായി ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. മിശിഹ എന്നും ക്രിസ്തുവെന്നും പറയുന്നത് അഭിഷിക്തൻ എന്ന അർത്ഥമുള്ള വാക്കാണ്. മിശിഹ ഹീബ്രു ഭാഷയിൽ നിന്ന് വരുന്നതാണ്, ക്രിസ്തു ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും. രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. പലതരത്തിലുള്ള അഭിഷേകത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജാഭിഷേകമാണ്. ഒരു വ്യക്തിയെ രാജാവാക്കുന്നത് അഭിഷേക തൈലം തലയിൽ പൂശിക്കൊണ്ടാണ്. അത് പുരോഹിതനോ പ്രവാചകനോ ആയിരിക്കാം ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു രാജാവിൻ്റെ ചിത്രമാണ്, അഭിഷിക്തനായ രാജാവ്. രണ്ടാമത്തേത് പുരോഹിതാഭിഷേകമാണ്. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു. അഹ്റോനെ പുരോഹിതനായി അഭിഷേകം ചെയ്തത് മോശയാണ്. പിന്നീട് അഹ്റോൻ്റെ മക്കളെല്ലാം പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടാറുണ്ടായിരുന്നു. മൂന്നാമത്തെ അഭിഷേകം പ്രവാചക അഭിഷേകമാണ്. അത് തലയിൽ തൈലം പൂശിയോ എണ്ണയൊഴിച്ചോ കൊണ്ടല്ല, ആത്മാവിനെ നൽകിക്കൊണ്ടാണ്. അപ്പോൾ മൂന്ന് തരത്തിലുള്ള അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് രാജാഭിഷേകം തന്നെ. അതുകൊണ്ട് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ് എന്നാണ് മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചിത്രം. അപ്പോൾ ഈ അഭിഷിക്തനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടിസ്ഥാനമിട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ പ്രവചനത്തിലാണ്. രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം, വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രവചനം ഏറ്റവും വ്യക്തമായി ആദ്യമായി നൽകപ്പെടുന്നത് ഇവിടെയാണ്. യാക്കോബിൻ്റെ ആശീർവാദത്തിൽ യൂദാഗോത്രത്തിൽ നിന്ന് വരുന്ന രാജാവിനെക്കുറിച്ചുള്ള സൂചനയുണ്ടായിരുന്നു. ബാലാമൻ്റെ പ്രവചനത്തിലും ഇസ്രായേലിൽ വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ച്, ചെങ്കോലിനെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ആ സൂചനകളെല്ലാം വളരെ വ്യക്തമായി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ പ്രവചനത്തിലാണ്. നാഥാൻ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്ത തിരുവചനങ്ങൾ. ഈ പ്രവചന വചനങ്ങൾ മനസ്സിലാക്കാൻ സാഹചര്യത്തിലേക്ക് അല്പവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നല്ലതാവും. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ദാവീദായിരുന്നില്ല, സൗളാണ്. 1030 BC 1030 സാമുവൽ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തത്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, ദൈവം സാമുവൽ വഴി അഭിഷേകം ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ജനമൊന്നടങ്കം സാവൂളിനെ രാജാവായി സ്വീകരിച്ചതായിരുന്നു. സാവൂൾ രാജാവാകാൻ കഴിവുള്ളവനാണ് എന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചതുമായിരുന്നു. പക്ഷേ 20 അദ്ദേഹത്തിൻ്റെ ഭരണം ദീർഘിച്ചുള്ളൂ. സാവൂളിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുയോജ്യമായിരുന്നില്ല. പലതവണ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുമൂലം തിരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുത്തിയൊരു വ്യക്തിയാണ് സാവൂൾ. ദൈവത്തിൻ്റെ ആത്മാവ് അവന് വിട്ടുപോയത് അറിഞ്ഞില്ല എന്ന് പോലും പറയും. ദൈവാത്മാവ് അവന് മേൽ വന്നിരുന്നു അഭിഷേകത്തിൻ്റെ അവസരത്തിൽ. പക്ഷേ നിരന്തരമായ അവിശ്വസ്തത മൂലം സാവൂളിനെ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. അതിനുശേഷം സാവൂളിന് പകരം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദ് ജെസ്സെയുടെ മകൻ, 8 ഏറ്റവും ഇളയവൻ. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ ദാവീദിനെ വളർത്തി അനുഗ്രഹിച്ചു ശക്തിപ്പെടുത്തി. ആ ദാവീദിലൂടെയാണ് ദൈവം ഒരു പുതിയ രാജവംശം ആരംഭിക്കുന്നത്. BC 1010 ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുക. ദാവീദ് രാജാവാകുന്നതിന് മുമ്പേ സാവൂളിൻ്റെ അംഗരക്ഷകനായി വന്നിരുന്നു. മല്ലനായ ഗോലിയാത്തിനെ കവണയും കല്ലും ഉപയോഗിച്ച് വീഴ്ത്തിയവനാണ് ദാവീദ്. ഇടയനായിരുന്നു ദാവീദ്, ആടുകളെ മേയ്ക്കുകയായിരുന്നു അവൻ്റെ തൊഴിൽ. ജ്യേഷ്ഠന്മാരെല്ലാം യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഏറ്റവും ഇളയവനായ ദാവീദ് ആടുകളെ മേയിച്ച് വയലിൽ കഴിയുകയായിരുന്നു. ഈ ദാവീദിനെയാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. സാവൂളിൻ്റെ അംഗരക്ഷകനായി വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരുന്നു. സാവൂളിനെ തിരസ്കരിച്ച ദൈവം സാമുവൽ വഴി തന്നെയാണ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. ഇങ്ങനെ അഭിഷേകം സ്വീകരിച്ച വ്യക്തി രാജ്യത്വം സ്വീകരിക്കുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്. സാവൂളിൻ്റെ അടുക്കൽ അംഗരക്ഷകനായി കഴിഞ്ഞു. കാലക്രമത്തിൽ സാവൂളിന് ദാവീദിനോട് അസൂയയായി. ദാവീദ് തന്നെക്കാൾ ശക്തനാണെന്ന് സാവൂൾ വിചാരിച്ചു. തൻ്റെ രാജ്യത്വം ദാവീദിലേക്ക് കൈമാറിപ്പോകുമെന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് ഏത് വിധേനയും ദാവീദിനെ ഉന്മൂലനം ചെയ്യുകയെന്നതായി സാവൂളിൻ്റെ നിരന്തരമായ പരിശ്രമം. തന്നെ എതിർക്കുന്ന, തൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫിലീസ്തീർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം സാവൂൾ നിരന്തരം ദാവീദിനെ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ദാവീദ് സാവൂളിനെ ഭയന്ന് നാടുവിട്ടോടി വിജനപ്രദേശങ്ങളിൽ, മരുഭൂമിയിൽ, ഗുഹകളിൽ ഒക്കെ ചിലവഴിച്ചു. അവസാനം നാടുവിട്ട് ഫിലീസ്തീനിടയിൽ അഭയം തേടേണ്ടി വന്നു. ഇതാണ് ആദ്യ ഭാഗം. അവസാനം ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ സാവൂൾ പരാജയപ്പെട്ടു. ഗിൽബോബ മലയിൽ സാവൂളും പുത്രന്മാരും മരിച്ചു വീണു. അതിനുശേഷമാണ് ദാവീദ് ഹെബ്രോണിലേക്ക് വരുന്നത്. ഹെബ്രോണിൽ വന്ന് ദാവീദ് യൂദാവംശത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. അധികം താമസിയാതെ തന്നെ ഇസ്രായേലിൻ്റെ മറ്റു 11 ഗോത്രങ്ങളും ദാവീദിനോട് ചേർന്നു. അങ്ങനെ ദാവീദ് ഒരു രാജാവായി, ഏറ്റവും ശക്തനായ രാജാവായി. 12 ഗോത്രങ്ങളെയും ദാവീദിൻ്റെ കീഴിൽ ദൈവം ഒരുമിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത രാജാവായിരുന്നു ദാവീദ്. ഈ ദാവീദ് ശത്രുക്കളിൽ നിന്ന് ഇസ്രായേൽക്കാർക്ക് സംരക്ഷണം നൽകി. ഫിലിസ്തീനെ തോൽപ്പിച്ചു. ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ കീഴടക്കാനായിട്ട് ദാവീദിന് സാധിച്ചു. ഈ പ്രക്രിയയിൽ ദാവീദ് ഇസ്രായേലിന് വേണ്ടി ഒരു പട്ടണവും സ്ഥാപിച്ചു. ജെബൂസിയുടെ നഗരമായിരുന്ന ജെറൂസലേം ദാവീദാണ് കീഴടക്കിയത്. ദാവീദ് ഈ പട്ടണം കീഴടക്കി. അതിൽ ദാവീദിൻ്റെ പേര് തന്നെ കൊടുത്തു. ദാവീദിൻ്റെ നഗരം എന്ന് അറിയപ്പെടുന്നു ജെറൂസലേം. മറ്റ് ഒരു ഗോത്രത്തിനും അവകാശമില്ലാതിരുന്ന ഈ പട്ടണം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെയും പൊതുമുതലായിത്തീർന്നു. ദാവീദിൻ്റെ നഗരം, അങ്ങനെ ജെറൂസലം ഇസ്രായേലിൻ്റെ സിരാകേന്ദ്രമായി മാറി, ഭരണകേന്ദ്രം. അതുകൊണ്ട് മാത്രം തൃപ്തിയായില്ല, ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോടുകൂടി ഉണ്ടായിരിക്കണം എന്ന് ദാവീദിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഉടമ്പടിയുടെ പേടകം, വാഗ്ദാന പേടകം ജെറൂസലത്തേക്ക് കൊണ്ടുവന്നത്. ആദ്യത്തെ യാത്രയിൽ അപകടങ്ങളുണ്ടായി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ പേടകം ജെറൂസലത്ത് കൊണ്ടുവന്ന് ദാവീദ് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ജെറൂസലം ദാവീദിൻ്റെ നഗരമായി, ജെറൂസലം ദൈവത്തിൻ്റെ നഗരമായി, ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന സ്ഥലമായി തീർന്നു ജെറൂസലം. ദാവീദ് തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. മറ്റേത് രാജാവിനെയും പോലെ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു, മനോഹരമായ കൊട്ടാരങ്ങൾ. ആ കൊട്ടാരങ്ങളിൽ ദാവീദ് വസിക്കുമ്പോൾ, രാജ്യത്തെല്ലാം സുരക്ഷിതമുണ്ടായപ്പോൾ ദാവീദിന് വലിയൊരാഗ്രഹം. അവിടെയാണ് നാഥാൻ്റെ പ്രവചനത്തിൻ്റെ തുടക്കം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാനോട് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ഇവിടെ ദാവീദിനെ പ്രേരിപ്പിക്കുന്നത്. ഇതാ, ഞാൻ ദേവദാരുകൊണ്ടുള്ള കൊട്ടാരത്തിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. അതൊരു വൈരുദ്ധ്യം കണ്ടു. ഞാൻ മനോഹരമായ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരം മരുഭൂമിയിലേതുപോലെ, ദൈവത്തിൻ്റെ പേടകം മരുഭൂമിയിലേതുപോലെ ഇന്നും കൂടാരത്തിൽ വസിക്കുന്നു, ഇത് ശരിയല്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരാലയം ഞാൻ നിർമ്മിക്കും, മനോഹരമായ ഒരു ആലയം. ദാവീദിൻ്റെ ആഗ്രഹം ഇതാണ്, ദൈവത്തിന് വേണ്ടി ഒരു ഭവനം പണിയുക, ദേവാലയം നിർമ്മിക്കുക. അത് ദൈവത്തോടുള്ള ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ അടയാളമായിരുന്നു. നാഥാൻ മറ്റൊന്നും ചിന്തിക്കാതെ പറഞ്ഞു, നല്ലൊരു കാര്യമാണല്ലോ ദേവാലയം പണിയുന്നത്, പണിതോളൂ. നാഥാൻ ഇവിടെ സ്വന്തം വാക്കുകളാണ് പറയുന്നത്. പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്ക് പറയേണ്ടവനാണ്. പക്ഷേ ഒരു കൊട്ടാരം പ്രവാചകനായ നാഥാൻ ദാവീദിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ഒന്നും പറയാതെ ദാവീദ് പറഞ്ഞ നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു മാനുഷികമായ രീതിയിൽ ഉടനെ മറുപടി പറഞ്ഞു, രാജാവ് ഇഷ്ടംപോലെ ചെയ്തോളൂ, ദൈവം കൂടെയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നില്ല. അന്ന് രാത്രി കർത്താവ് നാഥാനോട് പറഞ്ഞു. ഇനി അങ്ങോട്ട് ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഒരു കർത്താവിൻ്റെ വചനം, പ്രവചനം ഒരു ഉടമ്പടിയുടെ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ ഒരു ചരിത്ര പശ്ചാത്തലം എടുത്തു കാണിക്കുന്നു. ഉടമ്പടി അവതരിപ്പിക്കുമ്പോൾ ആരാണ് ഉടമ്പടി ചെയ്യുന്നത്, ഈ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്താണ്, ഉടമ്പടി നൽകുന്ന വ്യക്തി മറ്റു വ്യക്തികൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഒരു ചരിത്രപരമായ ആമുഖം ഉടമ്പടിയുടെ ഭാഗമാണ്. ഹിസ്റ്റോറിക്കൽ പ്രൊലോഗ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ദൈവം ദാവീദിന് വേണ്ടി ചെയ്തത് എന്ത്, അതിനുശേഷം ദാവീദിന് വേണ്ടി ഇനി എന്തു ചെയ്യാൻ പോകുന്നു. ഉടമ്പടി എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ദൈവം ദാവീദുമായി ചെയ്യുന്ന ഒരു ഉടമ്പടിയുടെ ചിത്രീകരണമാണ്, വിശദീകരണമാണ് ഇവിടെ പ്രവചനമായിട്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ഉടമ്പടിയിലൂടെ അഥവാ പ്രവചനത്തിലൂടെ അല്പം വിശദമായി ഒന്ന് കടന്നു പോകാനായിട്ട് നോക്കാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റെല്ലാ പ്രവചനങ്ങളുടെയും മിശിഹായെ സംബന്ധിച്ച പ്രതീക്ഷകളുടെയും അടിസ്ഥാനവുമായി നിൽക്കുന്നതുകൊണ്ട് ഇതിലെ ഓരോ വാക്കും പ്രത്യേകം ശ്രദ്ധേയമാണ്. എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക. ദാവീദിനെ ദൈവം ദാസൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദാസൻ എന്നാൽ അടിമ എന്നർത്ഥമുണ്ട്, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നർത്ഥമുണ്ട്, കാര്യസ്ഥൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുക, ദൈവത്തിൻ്റെ അംബാസഡറായിരിക്കുക, ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കുക. ദൈവവും ദാവീദും തമ്മിലുള്ള ബന്ധം ഇതാണ്. ദൈവമാണ് യജമാനൻ, ദാവീദ് ദാസനാണ്, പ്രത്യേകമായി തിരഞ്ഞെടുത്ത ദാസൻ. എൻ്റെ ദാസനായ ദാവീദിനോട്, എൻ്റെ ദാസൻ. കർത്താവ് ദാവീദിനെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ. ഭവനം എന്ന ഒരു പദം ഇവിടെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ബൈത്ത് എന്നാണ് ഹീബ്രു വാക്ക്, ബേത്ത്ലഹം എന്നതുപോലെ. ബേത്ത്, ബൈത്ത്, ഭവനം. നീ എനിക്ക് ആലയം പണിയുമോ. എനിക്ക് വസിക്കാൻ എന്ത് ആലയമാണ് നീ പണിയുക? ദൈവത്തിന് വസിക്കാൻ ആലയം ആവശ്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് അവൻ്റെ സാന്നിധ്യം. ഈ പ്രപഞ്ചത്തിന് മുഴുവനും സ്രഷ്ടാവും ഉടയവനുമായവനെ ഒരു ഭവനത്തിൽ വസിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന് ഭവനത്തിൻ്റെ ആവശ്യമില്ല. അത് തുടർന്ന് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരു ആലയത്തിലും വസിച്ചിട്ടില്ല, കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ജനങ്ങളുടെ കൂടെയായിരുന്നു. ഒരു ഭവനത്തിൽ വസിക്കുകയല്ല, ജനത്തെ തന്നെ ഭവനമായി കണക്കാക്കിക്കൊണ്ട് ജനമധ്യത്തിൽ വസിക്കുന്നവനാണ് ദൈവം. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവൻ, അവൻ്റെ സാന്നിധ്യം ഈ ജനത്തിലാണ്. ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോട് കൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരാരോടെങ്കിലും നിങ്ങളെനിക്ക് ദേവദാരു കൊണ്ടൊരാലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ദൈവം ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. കൂടാരം പണിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൂടാരം ജനമധ്യത്തിലായിരിക്കണം. ആ കൂടാരത്തിൽ അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് ഉടമ്പടിയുടെ പേടകമാണ്, പ്രമാണ പലകകൾ സൂക്ഷിക്കുന്ന ഉടമ്പടിയുടെ പേടകം. അതുകൊണ്ട് ഇപ്പോൾ നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇനിയാണ് നിർണായകമായ ഉടമ്പടിയുടെ ഭാഗം. ഹിസ്റ്റോറിക്കൽ പ്രൊലോഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്രപരമായ ആമുഖമാണ് ആദ്യം. കർത്താവ് ദാവീദുമായിട്ടുള്ള ബന്ധമെടുത്തു കാണിച്ചു. കർത്താവിൻ്റെ ദാസനാണ്, കർത്താവ് യജമാനൻ, ദാവീദ് ദാസൻ. ഇനി എന്താണ് ഈ ദാസന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. അതാണ് ആദ്യത്തേത്. ദാവീദ് ആരാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുക. നീ ആട്ടിടയനായിരുന്നു, ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു എൻ്റെ തൊഴിൽ. നിന്നെ ഞാനാണ് എടുത്തത്, നിന്നെ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിക്ക് വേണ്ടി. ദാവീദിനെ അവൻ്റെ ഓർമ്മ അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഉറവിടത്തെക്കുറിച്ച് അനുസ്മരിപ്പിച്ചതിന് ശേഷം ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നിന്നെ ഇസ്രായേലിനത്തിന് അധിപനായി നിയമിച്ചു, മാത്രമല്ല നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു, നിൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം, കൂടെ നടന്ന ദൈവം ദാവീദിന് സംരക്ഷണം നൽകി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം, വിജയം നൽകി. ഇതാണ് ദൈവം ചെയ്തത്. ഇനിയാണ് ദൈവം നൽകുന്ന വാഗ്ദാനം. ഉടമ്പടിയുടെ കേന്ദ്രം ഇതാണ്. ദൈവം വാഗ്ദാനം നൽകുകയാണ്, ഏകപക്ഷീയമായി ചെയ്യുന്ന വാഗ്ദാനങ്ങളാണ്. ദാവീദ് ആവശ്യപ്പെട്ടിട്ടല്ല, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. ദൈവം ദാവീദ് നൽകുന്ന വാഗ്ദാനം ഇതാണ്. വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനവും. ഏഴ് വ്യത്യസ്ത വാഗ്ദാനങ്ങളാണ് കൊടുക്കുക, അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പോലെ. ആദ്യത്തേത്, ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ ഞാൻ നിന്നെ മഹാനാക്കും. വ്യക്തിപരമായി കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ മഹാനാക്കും. ദൈവത്തിന് മുമ്പിൽ നീ വലിയവനായിരിക്കും, ജനങ്ങളുടെ മുമ്പിൽ നീ വലിയവനായിരിക്കും. എന്താണ് ഇവനെ മഹാനാക്കുന്നത്? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ദൈവമാണ് തിരഞ്ഞെടുത്ത് ദാവീദിനെ മഹാനാക്കിയത്. ഇന്നും ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രാജാവായി അറിയപ്പെടുന്നത് ദാവീദ് തന്നെയാണ്. മിശിഹ ദാവീദിൻ്റെ പുത്രനെന്നാണ് അറിയപ്പെടുന്നത്. ദാവീദിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവം നൽകിയ വലിയ ദാനം. ഞാൻ നിന്നെ മഹാനാക്കും, വലിയവനാക്കും. രണ്ടാമത്തേത്, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അബ്രാഹത്തിനോടുത്ത വാഗ്ദാനോടെ പൂർത്തിയാവുകയാണ്. വീണ്ടും നിനക്ക് സ്വന്തമായൊരു ദേശം. അപ്പോൾ അബ്രാഹത്തിനുള്ള വാഗ്ദാനവും ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. അഥവാ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ദാവീദിന് നൽകുന്ന വാഗ്ദാനത്തിലൂടെ. ഞാൻ സ്വന്തമായി ഒരു സ്ഥലം കൊടുക്കും. ദാവീദാണ് ഈ സ്ഥലം ഇസ്രായേലിന് വാസ്തവത്തിൽ എത്തിച്ചു കൊടുക്കുക. യോശുവയുടെ കാലത്ത് ഈ സ്ഥലം കീഴടക്കാൻ ശ്രമിച്ചു, പക്ഷേ മുഴുവനായും വിജയിച്ചില്ല. ഫിലിസ്തീനെ തുരത്താനോ കാനാൻ ദേശം മുഴുവൻ സ്വന്തമാക്കാനോ യോശുവയ്ക്ക് സാധിച്ചില്ല. തുടർന്ന് വന്ന ന്യായാധിപന്മാർ ശ്രമിച്ചെങ്കിലും ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം പൂർണ്ണമായും തൂത്തെറിയപ്പെടും എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് സാവൂൾ രാജാവായി നിശ്ചയിക്കപ്പെട്ടത്. പക്ഷേ സാവൂൾ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു, വീണ്ടും ആരംഭത്തിലേക്ക് പോയതുപോലെ തോന്നും. ഇങ്ങനെ വലിയൊരു അപകടത്തിൻ്റെ വക്കിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഒരു ജനതയാക്കി ഉയർത്തിയെടുത്തത്, അവർക്ക് സ്വന്തമായൊരു ദേശം കൊടുത്തത് ദാവീദാണ്, അഥവാ ദൈവം ദാവീദിലൂടെ. മൂന്നാമത്തേത്, അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാനവരെ നട്ടുപിടിപ്പിക്കും. ഈ ദേശം കൊടുക്കുക മാത്രമല്ല, ഇവിടെ സ്ഥിരമായി വസിക്കാനായിട്ട് അവരെ ഞാൻ അനുവദിക്കും. അപ്പോഴും ദാവീദിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ജനവുമായി ബന്ധപ്പെടുത്തിയാണ്. ജനവുമായി ബന്ധപ്പെട്ടാണ് ദാവീദിൻ്റെ മഹത്വം എടുത്തു കാണിക്കുക. നാലാമത്തെ വാഗ്ദാനം, എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുമ്പുള്ള കാലത്തെപ്പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് ഞാൻ നിനക്ക് ശാന്തി നൽകും. ശത്രുക്കളിൽ നിന്ന് ഇസ്രായേലിനും ദാവീദിനും സംരക്ഷണം ലഭിക്കും. അഞ്ചാമത്തേത്, ഞാൻ നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരികയാണ്. വംശം എന്ന് വിവർത്തനം ചെയ്യുന്നത് ബൈത്ത് എന്ന ഹീബ്രു വാക്ക് തന്നെയാണ്. അതിനെ ഭവനമെന്ന് വിശേഷിപ്പിക്കാം, വംശമെന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഈ വാക്കുകൊണ്ടുള്ള ഒരു കളി കാണാൻ സാധിക്കും. ദൈവത്തിനു വേണ്ടി ദാവീദ് ഒരു ഭവനം പണിയാനായിട്ട് ആഗ്രഹിച്ചു. ഇവിടെ ദൈവം പറയുന്നത് ഞാൻ തന്നെ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. ദാവീദ് ആഗ്രഹിച്ചത് ദേവാലയം പണിയാനാണ്. പക്ഷേ ദൈവം ഇവിടെ പണിയാൻ പോകുന്നത് ഒരു ആലയമല്ല, ഒരു ഭവനമാണ് എന്ന് പറഞ്ഞാൽ രാജവംശമാണ്. അപ്പോൾ ദൈവം ദാവീദിനു വേണ്ടി ഒരു ഭവനം പണിയും, അഥവാ ദാവീദിനെ ഒരു രാജവംശമാക്കി ഉയർത്തും. ഞാൻ നിന്നെ ഒരു വംശമായി വളർത്തും എന്നും കർത്താവ് ചെയ്യുന്നു. ആറാമത്തേത്, നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഔരസപുത്രൻ, നിൻ്റെ ശരീരത്തിൽ നിന്ന്, ഔരസം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. നിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ പിറക്കുന്ന നിൻ്റെ പുത്രനെ ഞാൻ ഉയർത്തും, അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അപ്പോൾ ദൈവം നൽകുന്ന വാഗ്ദാനം ഇതാണ്, ദാവീദിന് ദൈവം ഒരു രാജവംശം സ്ഥാപിക്കും. ആ രാജവംശം വരുന്നത് ദാവീദിൻ്റെ തന്നെ പുത്രനിലൂടെയായിരിക്കും. ഇവിടെ ഒരു പുത്രൻ മാത്രമല്ല, ഒരു ദീർഘമായ പ്രവചനത്തിൻ്റെ തുടക്കം ഇവിടെ കാണാം. നിൻ്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. അപ്പോഴേ ദാവീദിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ തന്നെ പുത്രനെ പോലെ ആയിരിക്കും. ഇതെല്ലാം സോളമണിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവചനമല്ല. അവനെനിക്ക് ആലയം പണിയും. തീർച്ചയായിട്ടും ദാവീദിൻ്റെ പുത്രൻ സോളമൻ ദേവാലയം പണിതു. ജെറൂസലം ദേവാലയം നിർമ്മിച്ചത് സോളമനാണ്. പക്ഷേ അവനെനിക്ക് ആലയം പണിയുമെന്ന് പറയുമ്പോൾ, അവനെനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും എന്ന് പറയുമ്പോൾ, അത് സോളമനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വിദൂര ഭാവിയിലേക്ക് നീണ്ടുപോകുന്ന ഒരു വലിയ പ്രവചനമാണിത്. നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന പോലെ അവനിൽ നിന്നെൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. അവസാനത്തേത്, ഏഴാമത്തെ വാക്യം, നിൻ്റെ കുടുംബവും രാജ്യവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഇതാണ് വാഗ്ദാനം, നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദാവീദിന് വേണ്ടി മാത്രമല്ല, ദാവീദിലൂടെ ഒരു രാജവംശം സ്ഥാപിക്കാനും ആ രാജവംശത്തിലൂടെ ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ രാജവംശം രാജഭരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ തന്നെ പുത്രനായിരിക്കും. ആരെക്കുറിച്ചാണിത് പറയുന്നത്? ആരംഭത്തിൽ തോന്നിക്കാണും സോളമനെക്കുറിച്ചാണ്, സോളമൻ്റെ മക്കളെക്കുറിച്ചാണ്. പക്ഷേ ഇത് തുടർന്നു പോയി. ദാവീദിലോ ദാവീദിൻ്റെ പുത്രനായ സോളമനിലോ ഒതുങ്ങി നിൽക്കാതെ വരാൻ പോകുന്നൊരു വലിയ രക്ഷകനിലേക്കുള്ള ഒരു സൂചനയായി തീർന്നു. നിൻ്റെ പുത്രൻ്റെ രാജ്യം സുസ്ഥിരമാക്കും എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പൂർത്തീകരണം നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. പുതിയ നിയമത്തിൽ ലൂക്കാ എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ഗബ്രിയേൽ ദൈവദൂതൻ നസറത്തിലെ കന്യകയായ മറിയത്തോട് പറയുന്ന വാക്കുകൾ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തെ അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവൻ ആയിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. ഇതാണ് പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. ദാവീദിന് നാഥാൻ വഴി ദൈവം നൽകിയ വാഗ്ദാനം, അത് ലക്ഷ്യം വെച്ചത് വരാൻ പോകുന്ന ഒരു രാജാവിലാണ് എന്ന് അന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇവിടെ അത് പൂർണ്ണമാവുകയാണ്. ഈ പ്രവചനം യേശുവിൽ പൂർത്തിയാകുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം എഴുതുമ്പോൾ ആ സുവിശേഷത്തിന് തുടക്കത്തിൽ പറയും, അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥമെന്ന്. അബ്രാഹത്തിൻ്റെ പുത്രൻ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. ദാവീദിൻ്റെ പുത്രൻ ദാവീദിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ്. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പോൾ യേശുവിനെ ക്രിസ്തുവായി ഏറ്റുപറയുമ്പോൾ, യേശുവിനെ ദാവീദിൻ്റെ പുത്രനായി ഏറ്റുപറയുമ്പോൾ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമ്മൾ ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത്. യേശു ദാവീദിൻ്റെ പുത്രൻ, യേശുവിൽ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നു, യേശു ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ വരികയാണ്. പക്ഷേ ദാവീദോ ദാവീദിൻ്റെ പിൻഗാമികളോ കരുതിയത് പോലെ രാജ്യമല്ല യേശു സ്ഥാപിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദയുടെ രാജാവാണോ? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു എടുത്തു പറയും. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ പടയാളികൾ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ അതല്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ടാണ് യേശു കടന്നു വന്നത്. പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ പ്രതീക്ഷകൾക്ക് വ്യത്യാസം സംഭവിക്കുന്നു. അവിടെ വിശദീകരണങ്ങൾ ആവശ്യമായി വരുന്നു. അപ്പോൾ നാഥാൻ നൽകിയ പ്രവചനം, നാഥാനിലൂടെ ദൈവം കൊടുത്ത വാഗ്ദാനം യേശുവിൽ പൂർത്തിയാകുമ്പോൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ഏറെ വലുതായിരുന്നു ഈ വാഗ്ദാനം. ഇസ്രായേൽ ജനത്തിന് പ്രത്യേകമായ ഭൂവിഭാഗം സ്വന്തം രാജ്യമായി നൽകുക എന്നതായിരുന്നില്ല ഈ പ്രവചനത്തിൻ്റെ ലക്ഷ്യം. ദാവീദിൻ്റെ പുത്രൻ ഏതെങ്കിലും ഒരു വംശത്തിൻ്റെയോ ഒരു ജനത്തിൻ്റെയോ മാത്രം രക്ഷകനായി രാജാവായി വരും എന്നതായിരുന്നില്ല പ്രവചനത്തിൻ്റെ അർത്ഥം. ആഴമേറിയ അർത്ഥമുണ്ടായിരുന്നു അതിന്. അവന് ഞാൻ പിതാവായിരിക്കും, അവനെനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറയുമ്പോൾ അതൊരു രാജാവിനെ വാഴിക്കുമ്പോഴുള്ള ഒഫീഷ്യൽ ഫോർമുല പോലെ, ഔദ്യോഗികമായ ഒരു വിളി പോലെ ആയിരുന്നില്ല അത്. അതിനപ്പുറത്തേക്ക് ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ യേശു ദാവീദിൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മിശിഹ ആരുടെ പുത്രനാണ് എന്നാണ് യഹൂദർ പറയുന്നത്, നേതാക്കന്മാർ പറഞ്ഞ് യേശു ചോദിച്ചു. ദാവീദിൻ്റെ പുത്രൻ എന്നിവർ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുക? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നിൻ്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ ദാവീദ് മിശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ എങ്ങനെ ദാവീദിൻ്റെ പുത്രനാകും? അവർക്ക് ഉത്തരം മുട്ടി, ഉത്തരം കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഉത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഴമേറിയ മറ്റൊരർത്ഥത്തിലേക്ക് കടന്നു പോകണം. ദാവീദിൻ്റെ പുത്രൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ദാവീദിൽ കൂടെ ആരംഭിച്ച ഈ പ്രവചനം, രാജ്യത്വം പൂർത്തിയാകുന്ന യേശു ക്രിസ്തുവിലാണ്. ആ രാജ്യത്വം ഒരു ഭൗതികമായ രാജ്യത്വമല്ല, മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യ സമൂഹത്തെ മുഴുവനും ഈ ലോകത്തെ മുഴുവനും ഗ്രസിക്കുന്ന ദൈവത്തിൻ്റെ ഭരണം. ആ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ നീതിയിലും സത്യത്തിലും സമാധാനത്തിലും ശാന്തിയിലും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു കടന്നു വരുന്നത്. ആ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഇടയനായിരുന്ന ദാവീദിനെ തിരഞ്ഞെടുത്ത് രാജാവായി അഭിഷേകം ചെയ്ത് ഒരു വലിയ രാജവംശത്തിനോടും തുടക്കം കുറിച്ചു. ആ രാജവംശം ലക്ഷ്യം വെച്ചിരുന്നത് അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലായിരുന്നുവല്ലോ. ഈ ഭൂമിയിൽ അവിടുത്തെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അയച്ച പുത്രനെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ആ പുത്രൻ നൽകുന്ന ശാന്തിയും സമാധാനവും ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.